بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فيقول الله سبحانه وتعالى في كتابه العزيز في سورة والفجر: فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. فأما الإنسان أما أنه ഒരു വിഷയം സൂചിപ്പിച്ച് ഇങ്ങനെ ഇരിക്കെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നിരിക്കെ, ഇതുപോലുള്ള അർത്ഥം ലഭിക്കാനാണ് അമ്മ എന്ന വാക്ക് പ്രയോഗിക്കപ്പെടാറുള്ളത്. ഫഅമ്മൽ ഇൻസാൻ, അപ്പോൾ ഇങ്ങനെ ഇരിക്കെ അൽ ഇൻസാൻ മനുഷ്യൻ, അവന്റെ സ്വഭാവം എന്താണ്? ഇദാമ ഇബ്തലാഹു, ഇദാമ ഇബ്തലാഹു, അവനെ പരീക്ഷിച്ചാൽ, റബ്ബുഹു അവന്റെ റബ്ബ്, ഫ എന്നിട്ട് അക്രമഹു അവന്റെ റബ്ബ് അവനെ ആദരിച്ചാൽ, വനഅമഹു അവന് നിഅമത്ത് കൊടുത്താൽ, ഫ യഖൂൽ അപ്പോൾ അത് അവൻ പറയുന്നു, അഥവാ ഇൻസാൻ പറയുന്നു, റബ്ബി അക്രമൻ എന്റെ റബ്ബ് അക്രമനീ എന്നാണ്. അത് ചുരുക്കിയിട്ടാണ് അക്രമൻ എന്നായിട്ടുള്ളത്. യാ അവിടെ ഒഴിവാക്കിയിരിക്കുന്നു, ഒരു യാ ഉണ്ട് യഥാർത്ഥത്തിലവിടെ. അക്രമൻ എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറാണ് നമ്മൾ അവസാനം വായിച്ചത്. ഇമാം ഷാജി റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു: യുഖ്ബിറു തആല അൻ തബീഅത്തിൽ ഇൻസാൻ മിൻ ഹൈസുഹു, അല്ലാഹു മനുഷ്യന്റെ തബീഅത്തിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. തബീഅ എന്നാൽ പ്രകൃതി, പൊതുവെയുള്ള സ്വഭാവം. വഅന്നഹു ജാഹിലുൻ ളാലിമുൻ, മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? അവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. ളാലിമുൻ അക്രമിയാണ്, നീതിയില്ലാത്തവനാണ്. ലാ ഇൽമ ലഹു ബിൽ അവാഖിബ്, അവന് അന്തിമം എന്തായിരിക്കും, അവസാനം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഇൽമില്ല. അതിനാണ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബനു ഇസ്രായീലരുടെ ഒരു കഥ. ഒരു കുട്ടി ഉമ്മാന്റെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കുതിരപ്പുറത്ത് ഒരാൾ വന്നപ്പോ ഉമ്മ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ജഅൽനി, അല്ലാഹുമ്മ ജഅൽ, അല്ലാഹു ഇവനെ ഈ ആളെ പോലെ ആക്കണേ. അപ്പൊ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അത് നിർത്തി, എന്നിട്ട് പറഞ്ഞു: അല്ലാഹുമ്മ ലാ തജഅൽനി, ലാ തജഅൽനി മിസ്ല ഔ കമാ ഖാൽ, അല്ലാഹു എന്നെ അവളെ പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നീട് ഒരു അടിമ സ്ത്രീയെ ആളുകൾ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു: എന്റെ കുട്ടി അതുപോലെ ആക്കല്ലേ. വീണ്ടും കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നിർത്തിയിട്ട് പറഞ്ഞു: അള്ളാഹു എന്നെ അവളെ പോലെ ആക്കണേ. എന്താണ് അത് എന്ന് ഉമ്മ ചോദിച്ചു. അപ്പൊ കുട്ടി പറയുക: നേരത്തെ വന്നവൻ കാഫിറാണ്, മറ്റേതൊരു സാധുവാണ്, അത് ഒന്നും ചെയ്യാതെ അതിനെ ആളുകൾ ആരോപിക്കും, നീ കട്ടിട്ടുണ്ട്, നീ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദ്രോഹിക്കും. അപ്പോൾ ആഖിബത്തിൽ അവസാനം ആർക്കാണ് ഖൈറുണ്ടാവുക? ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ ഈ സാധുവിനാണ്. ദുനിയാവിൽ വലിയ സ്ഥാനവും പളവളപ്പും ഒക്കെ ഉണ്ടായ അയാൾക്ക് പരലോകത്ത് അയാളുടെ അന്ത്യമോശമാണ്. ഇൽമുള്ള ആളുകൾ നല്ല ഉൾക്കാഴ്ചയും ഈമാനും അറിവുമുള്ള ആളുകൾ എപ്പോഴും പരിഗണിക്കുക, അന്ത്യം എങ്ങനെയായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും പരിഗണിക്കുക. എന്നാൽ വിവരമില്ലാത്ത ആളുകൾ എപ്പോഴും പുറംമുടിയായിരിക്കും പരിഗണിക്കുക, പുറത്തേക്ക് കാണുന്നത് ആണ് പരിഗണിക്കുക. യമുന്നുൽ ഹാലത്തല്ലതീ തഖഉ ഫീഹി തസ്തമിറു വലാ തസൂൽ, മനസാജി പറയുന്നു, മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം, അവൻ വിചാരിക്കുന്നു അവന് നിലവിലുള്ള അവസ്ഥ അങ്ങനെ തന്നെ പോകും, അത് തുടർന്നു പോകും, അത് ഇല്ലാതായി പോവുകയില്ല എന്നായിരിക്കും വിചാരിക്കുക. എന്തെങ്കിലും ഒരു ഖൈർ വന്നാൽ അവൻ അമിതമായി ആഹ്ലാദിക്കുകയാണ്, അവന്റെ കളി കണ്ടാത്തോന്ന് ഇതൊക്കെ എപ്പോഴും ഉണ്ടാകും എന്ന് വയവുന്നു, അവൻ കരുതുന്നു, അവൻ ഊഹിക്കുന്നു, അന്ന ഇക്റാമ അല്ലാഹി ഫിദ്ദുനിയ വഇൻആമഹു അലൈഹി യദുല്ലു അലാ കറാമതിഹി ഇൻദഹു വഖുർബിഹി മിൻ, അള്ളാഹു പരലോകത്തിൽ കൊടുത്ത ഈ ലോകത്ത് കൊടുത്ത ആദരവും അനുഗ്രഹവും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ അവന് വലിയ സ്ഥാനമുണ്ട്, അള്ളാഹുവിന്റെ വലിയ അടുപ്പമുണ്ട് എന്നതിലുള്ള തെളിവാണെന്ന് അവൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അള്ളാഹു ദുനിയാവിൽ സമ്പത്ത് കൊടുക്കും ആർക്ക്? അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അവൻ ഇടുക്കമുണ്ടാക്കും ദുനിയാവിൽ, അവൻ പ്രയാസമുണ്ടാക്കും. അലാമ യുഹിബ്, അവൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇഷ്ടപ്പെടാത്തവർക്കും ഉണ്ടാക്കും. അപ്പൊ ദുനിയാവിൽ ഇതിൽ കാഫിറെന്നോ മുസ്ലിമെന്നോ വ്യത്യാസം അള്ളാഹു വെച്ചിട്ടില്ല. ദുനിയാവിലെ പ്രയാസങ്ങൾക്കോ ദുനിയാവിലെ സുഖങ്ങൾക്കോ, കാരണം ദുനിയാവ് വളരെ തുച്ഛമാണ്, യാതൊരു വിലയും ഇല്ലാത്തതാണ്, നീങ്ങിപ്പോകുന്നതാണ്. യഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാതു ദുനിയ മതാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാ. മൂസ അലൈഹി സ്വലാത്തു വസലാമിന്റെ കൗമിൽ പെട്ട വിശ്വസിച്ച ഒരാൾ, ഈമാൻ ഉണ്ടായിരുന്നു, ഈമാൻ മറച്ചു വെച്ച ആളായിരുന്നു, ഫിറൌനിനെയും കൂട്ടരെയും ദുൽമു പിടിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞ വാക്കായി സൂറത്തു ഖാഫിറിൽ അല്ലാഹു പറഞ്ഞു, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാതു ദുനിയ മതാ. ജനങ്ങളെ, എന്റെ സമൂഹമേ, ഈ ദുനിയാവിലെ ജീവിതം ഒരു മതാ, ഒരു കേവല വിഭവം മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകം അതാണ് ഖറാറിന്റെ, നിലനിൽപ്പിന്റെ ഭവനം. അവിടെയാണ് അവിടെ നിലനിൽക്കുകയുള്ളൂ, ഇവിടെ നിലനിൽക്കുകയില്ല. സ്വർഗത്തിനും നരകത്തിനും അള്ളാഹു ആളുകളാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ആടിന്റെ രൂപത്തിൽ, വെള്ളയും കറുപ്പും കലർന്ന ഒരാടിന്റെ രൂപത്തിൽ മൗത്തിന് കൊണ്ടുവരും, മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരേന്ന് ഉച്ചത്തിൽ വിളിക്കും. അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകളൊക്കെ പേടിച്ച് പുറത്തേക്ക് നോക്കും, എന്തിനാണോ പുറത്തേക്ക് വിളിക്കുന്നത്, ഞങ്ങളെ വിളിക്കുന്നത് എന്തിനാണാവോ, ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാനായിട്ടാണോ എന്ന് വിചാരിച്ചു നോക്കും. യാ അഹ്ലൻ നാർ എന്ന് വിളിക്കപ്പെടും ഉച്ചത്തിൽ. അപ്പോൾ നരകത്തിലുള്ള ആളുകൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കും, ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ടാണോ വിളിക്കുന്നത്. അങ്ങനെ മരണത്തെ അവിടെ വെച്ച് അറുക്കുകയാണ്, യാടിന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെട്ട മരണത്തെ അറുക്കുകയാണ്. മരണം എന്നത് ഇല്ലായ്മ എന്നൊരവസ്ഥയല്ല, മരണം എന്നത് ഇല്ലായ്മ എന്നൊരു അവസ്ഥയല്ല, മറിച്ച് മരണം അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. മനസ്സിലായോ? മരണം അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മരണവും. നമ്മൾ ഭൗതികമായി പഠിക്കുന്ന എന്താണ്? ഉള്ള അവസ്ഥ ജീവിതം, ഇല്ലാത്ത അവസ്ഥ മരണം. അങ്ങനെയല്ല, മറിച്ച് മരണം അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിൽ ആയത്ത് വെച്ചുകൊണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു മരണവും ജീവിതവും പടച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണത്, ആ സൃഷ്ടിയെ അറക്കുകയാണ്. എവിടെ വെച്ച്? സ്വർഗത്തിനും നരകത്തിനും ആളുകളായി കഴിഞ്ഞാൽ അറുത്തിട്ട് പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത, യാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത. സ്വർഗക്കാരെ, ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. നരകക്കാരെ, ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. അപ്പോൾ സ്വർഗക്കാരുടെ ഫറഹിന് മുകളിൽ ഫറഹ്, സന്തോഷത്തിന് മുകളിൽ അവർക്ക് സന്തോഷം വർദ്ധിക്കും. നരകക്കാരുടെ വ്യസനത്തിന്, നിരാശക്ക് മുകളിൽ വീണ്ടും നിരാശയും വ്യസനവും വർദ്ധിക്കുകയാണ്. നഅൂദു ബില്ലാഹി മിനന്നാർ വനസ്അലുഹു ജന്നാതിൽ ഫിർദൗസ്. അള്ളാഹു ഈ ലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ എടുക്കുകയും ചെയ്യും, അത് കാര്യമില്ല. മുഅ്മിൻ, ചില മുഅ്മിനുകൾക്ക് അള്ളാഹു ദുനിയാവിൽ നല്ല സുഖം കൊടുക്കും, അത് പരീക്ഷണമാണ്, അതും പരീക്ഷണമാണ്. ചില മുഅ്മിനുകൾക്ക് അള്ളാഹു വളരെ പ്രയാസം കൊടുക്കും, അതും പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫർ. മുഅ്മിന്റെ ജയിലാണ് ഈ ലോകം, കാഫിറിന് ഈ ലോകം സ്വർഗമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി? ഫത്ഹുൽ ബാരി എഴുതിയ മഹാനായ പണ്ഡിതനാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി മിസറിലെ കാദി ഖുദാത്തായിരിക്കെ മിസറിലെ ഈജിപ്തിലെ ഖാദി ഖുദാസ് എന്ന് പറഞ്ഞാൽ ഖാദിമാരുടെ ഖാദി, ഏറ്റവും വലിയ ഖാദി ആയിരിക്കുന്ന കാലത്ത് ഇബ്ൻ ഹജർ അസ്ഖലാനി നല്ലൊരു ഒരു കുതിരവണ്ടിയിൽ, നല്ലൊരു വാഹനത്തിൽ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് അങ്ങാടിയിൽ വളരെ മോശമായ വേഷം ധരിച്ചിട്ട് സാധുവായ ഒരു യഹൂദി ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടുന്ന വളരെ ദ്രവിച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളൊരു യഹൂദി. യഹൂദി കുറച്ച് ഇസ്ലാമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. യഹൂദി ഇബ്നു ഹജറിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ അദ്ദുന്നാ സിജുൻ മുഅ്മിനു ജന്നതുൽ കാഫർ, ദുനിയാവില് ദുനിയാവ് മുഅ്മിന്റെ ജയിലും കാഫറിന്റെ സ്വർഗവുമാണ്, എന്നിട്ട് നിന്റെ അവസ്ഥ നോക്ക്, നിങ്ങളുടെ അവസ്ഥ നോക്ക്, ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി അയാളോട് പറഞ്ഞു, നീ ഏയ് ഞാന് മുഅ്മിനായി ഇതേപോലെ തന്നെ മരിക്കാൻ എനിക്ക് അവസരമുണ്ടായാൽ, മുഅ്മിനായി തന്നെ മരിക്കാൻ എനിക്ക് അവസരമുണ്ടാവുകയും എന്നിട്ട് അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കുകയും ചെയ്താൽ ആ സ്വർഗവും എന്റെ ഇന്നത്തെ ജീവിതം തട്ടിച്ചു നോക്കിയാൽ ഞാനിപ്പോ ജയിലിൽ തന്നെയാണ്. കാരണം സ്വർഗവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ ദുനിയാവിൽ എത്ര സുഖം കിട്ടിയാലും അതൊന്നും ഒന്നുമല്ല. ദുനിയാവിൽ എത്ര അനുഭവിച്ചാലും അതിന് കണക്കുണ്ട്. ആളുകൾക്ക് രോഗം ഉള്ള അവസ്ഥ ഉണ്ടാവും, അതുപോലെ പ്രായമേറും, പല പല അവസ്ഥകൾ ഉണ്ടാവും. അതിനൊന്നും ദുനിയാവിൽ ഒരു സുഖത്തിനും ഒരു സൗകര്യത്തിനും യാതൊരു വിലയില്ല എന്ന് നമുക്ക് തോന്നും. ഒരു പനി വന്നാ പോലെ, ഒരു പനി വന്ന് കിടന്നാ മതി, ഏത് ഭക്ഷണത്തിനാണ് രുചി തോന്നുക, എത്ര അത് രുചിയുള്ളതാണെങ്കിലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതാണ് ദുനിയാവിന്റെ കാര്യം. ഇബ്നു ഹജർ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാവുകയാണെങ്കിൽ ഈ ദുനിയാവ് ഇപ്പോഴുള്ള ഞാനുള്ള അവസ്ഥ ജയിലിൽ തന്നെ, ജയിലിൽ പോലെ തന്നെയാണ്. നീ ഇതേപോലെ തന്നെ മരിച്ച് നീ നരകത്തിലാവുകയാണെങ്കിൽ ആ നരകവും ഇപ്പോഴുള്ള ജീവിതം തടിച്ചു നോക്കിയാൽ നീ ഇപ്പൊ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. ആരോട്? യഹൂദിയോട്. ആ യഹൂദി ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ദുനിയാവിലെ കാര്യം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഇടുക്കവും ഉണ്ടാക്കും, അതുപോലെ സുഖങ്ങളും കൊടുത്തേക്കും. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞു, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബല്ലാ യശ്ഊറൂൻ. അയഹ്സബൂന, അവർ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, ഈ ലോകത്ത് നാം അവർക്ക് സമ്പത്തും സന്താനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുന്നത്, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, നന്മകളൊക്കെ ഖൈറാത്ത് അവർക്ക് നാം വേഗം വേഗം കൊടുക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ബല്ലാ യശ്കുറൂൻ, അല്ല അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ദുനിയാവിലെ അത് യഥാർത്ഥത്തിൽ ഖൈറാണെന്ന് പറയാൻ സാധിക്കില്ല. അത് ഇംതിഹാൻ മാത്രമാണ്, ഇബ്തില മാത്രമാണ്, പരീക്ഷണമാണ്. നമ്മളത് എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഇത് അള്ളാഹു എനിക്ക് തന്ന ഫദ്ലാണ്, എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണിത്, ലിയബ്ലുവനി എന്ന പരീക്ഷിക്കാൻ, അഷ്കുർ അം അക്ഫുർ, ഞാൻ ഇതിന് ശുക്ർ കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ. അതാണ് ദുനിയാവിലെ കാര്യം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. ദുനിയാവിൽ സമ്പത്തും സൗകര്യങ്ങളും അനുഗ്രഹവും ഒക്കെ അള്ളാഹു കൊടുത്താൽ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹു എനിക്ക് ഇക്രാം തന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അടുത്ത ആയത്ത് നേരെ തിരിച്ചു. വഅമ്മ എന്നാൽ അവൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷിച്ചാൽ, ആര് പരീക്ഷിച്ചാൽ, അവന്റെ റബ്ബ് പരീക്ഷിച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് റബ്ബുഹു എന്ന്, ഈ ആയത്തിൽ അത് ഒഴിവാക്കിയിട്ട് പറഞ്ഞു. പക്ഷെ ഇബ്തല എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒരു ഫായിലുണ്ട്, ഇബ്തല എന്ന പ്രവൃത്തി ചെയ്ത ഫായിലുണ്ട്, അത് ആരാണ്? അള്ളാഹുവാണ്. അവനെ പരീക്ഷിച്ചാൽ അഥവാ അള്ളാഹു പരീക്ഷിച്ചാൽ, ഇബ്തലാഹു, അവനെ അള്ളാഹു പരീക്ഷിച്ചാൽ, എന്നിട്ട് എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? ഖദറ അലൈ, അവൻ അള്ളാഹു ഒന്ന് കണക്കാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഉസാത്തോടെ, വിശാലമായി കൊടുക്കാതെ കണക്കിന് മാത്രം കൊടുത്താൽ, ഫഖദറ അലൈ, അവൻ അള്ളാഹു ചുരുക്കി കൊടുത്താൽ, അവന് വേണ്ടത് അവനെ വിശാലമാക്കാതെ കണക്ക് മാത്രം കൊടുത്താൽ, ഖദറ അലൈ റിസ്ഖഹു, എന്ത് കൊടുത്താൽ അവന്റെ റിസ്ക്, അവന്റെ ഉപജീവനം, കണക്കിന് മാത്രം അള്ളാഹു കൊടുത്താൽ ഫയഖൂൽ, അപ്പോഴത് അവൻ പറയുന്നു റബ്ബി എന്റെ റബ്ബ് അഹാനനീ, അത് ചുരുക്കിയിട്ടാണ് അഹാനൻ എന്നാക്കിയിട്ടുള്ളത്. റബ്ബി അഹാനൻ എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. ഹവാൻ മഹീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അപമാനമുള്ളത് എന്നാണ്, നിന്ദ്യമായത് താഴ്ന്നത് എന്നർത്ഥത്തിൽ. ഇമാം സഅദി പറയുന്നു അന്നഹു ഇദാ ഖദറ അലൈഹി റിസ്ഖഹു അയ്ദയ്യഖഹു, അവനൊന്ന് അള്ളാഹു ഇടുക്കിയാൽ, ഖദറ അലൈഹി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒന്ന് ഇടുക്കി കൊടുത്താൽ, ഫസാറ യഖ്ദിറു ഖൂതഹു ലാ യഫ്ദുലു മിൻഹു, അവന് വേണ്ടത് മാത്രം കൊടുക്കുന്നു, ഒന്നും ബാക്കിയില്ല, ബാക്കിയില്ലാതെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, ഒന്നും അധികമില്ല, മിച്ചമൊന്നും കാണാനില്ലെങ്കിൽ. അന്ന ഹാദ ഇഹാനത മിൻ അല്ലാഹി തആല, അപ്പോൾ അവൻ വിചാരിക്കുകയാണ് എന്ത്, അള്ളാഹു എന്നെ അപമാനിച്ചു, അള്ളാഹുവിനെന്നെ ഇഷ്ടമല്ല, റബ്ബനെ അപമാനിച്ചിരിക്കുകയാണ്, എനിക്കവന്റെ യാതൊരു സ്ഥാനവുമില്ല എന്നവൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ രണ്ടും ശരിയല്ല. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ആയത്തുകളുടെ ഈ രണ്ടായത്തുകളുടെ തഫ്സീറിൽ പറഞ്ഞു വഹാദിഹി സിഫത്തുൽ കാഫിർ, ഇത് ആരുടെ സ്വഭാവമാണ്, കാഫിറിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു മുഅ്മിന് പാടില്ല, ഇത് രണ്ടും പാടില്ല, രണ്ടും പാടില്ല. അല്ലദി ലാ യുഅ്മിനു ബിൽ ബഅസ്, എങ്ങനത്തെ കാഫർ, ബഅസിൽ വിശ്വസിക്കാത്ത കാഫർ, അഥവാ പുനരുദ്ധാനത്തിൽ അള്ളാഹു രണ്ടാമത് നമ്മളെ ജീവിപ്പിക്കും എന്നതിൽ വിശ്വാസമില്ലാത്ത കാഫർ. കാരണം അവനല്ല ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ, ദുനിയാവിൽ ഖൈർ കിട്ടിയോ മുഴുവൻ ഖൈറായി എന്നാണ് അവന്റെ വിചാരം, ദുനിയാവിൽ ഷെറായോ ആളാകെ പോയി എന്നാണ് അവന്റെ വിചാരം. അതുകൊണ്ടാണ് പല ആളുകളും മുസ്ലിങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനത്തെ വാക്ക്, ഇതാ ജീവിത വിജയം നേടണോ ഈ കോഴ്സ് പഠിച്ചോളൂ, അങ്ങനല്ലേ എത്രയാണ് പരസ്യം കൊടുക്കാറുള്ളത്, ജീവിത വിജയം നേടണോ ഇത് പഠിച്ചോളൂ. അപ്പൊ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ ഉണ്ടാക്കൽ മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, കാരണം അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ, ദുനിയാവ് മാത്രമേ അവർ മുന്നിൽ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ജീവിത വിജയം ഒരിക്കലും പൈസ ഉണ്ടാക്കലല്ല എന്നുള്ളത് ഒരു മുഅ്മിൻ അവൻ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാ മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അബോധമുണ്ട്. അതുകൊണ്ടാണ് ഇന്നും മുസ്ലിങ്ങൾ ജീവൻ നശിപ്പിക്കുന്ന, സ്വന്തത്തെ കൊലപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായത്. അൽഹംദുലില്ലാ അവരിൽ പല ആളുകൾക്കും ഖിയാമത്തിലുള്ള അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം അവരിൽ ചെറുപ്പത്തിലെ പഠിച്ചു വരുന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ആലം. ഇതിൽ വിശ്വസിക്കാത്ത, ബഅസിൽ വിശ്വസിക്കാത്ത കാഫിറിന്റെ സ്വഭാവമാണിത്. വൈനമൽ കറാമത്തു ഇൻദഹു വൽ ഹവാനു ബികസറത്തിൽ ഹദ്ദി ഫി ദുനിയ വഖില്ലതി, അവൻ അള്ളാഹുവിങ്കൽ സ്ഥാനമുണ്ടോ ഇല്ലേ, അള്ളാഹുവിങ്കൽ കറാമത്താണോ ഉള്ളത്, അതല്ല ഹവാൻ അപമാനമാണോ ഉള്ളത് എന്നൊക്കെ അവൻ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബികസറത്തിൽ ഹദ്ദി ഫി ദുനിയ വഖില്ലതി, ദുനിയാവിൽ അവന്റെ ഓഹരി എത്രയാണോ, കൂടുതലാണോ കുറവാണോ, അതിനനുസരിച്ചിട്ടാണ്. നല്ല പൈസക്കാരനാണോ, എന്താണോ അവന്റെ ഭാഗ്യം, അള്ളാഹു അവൻക്കാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് എന്നാണ് ആളുകൾ കരുതുന്നത്. കാഫിർ ഇങ്ങനെയാണ് കരുതുക, മുഅ്മിൻ കരുതാൻ പാടില്ല. ഫഅമ്മൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിൻ, ഫൽ കറാമത്തു ഇൻദഹു, അവന്റെ അരികിൽ അള്ളാഹുവിങ്കൽ സ്ഥാനമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അൻ യുക്രിമഹു അല്ലാഹു ബിതാഅതിഹി വതൗഫീഖിഹി, അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക, അതിനുള്ള തൗഫീഖ് കിട്ടുക, അതാണ് ഭാഗ്യം. അള്ളാഹിനനുസരിച്ച് പ്രവർത്തിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ, അതിനുള്ള തൗഫീഖ് നിങ്ങൾക്കുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് കറാമത്തുണ്ട് എന്നായിരിക്കും ഒരു ഒരു മുഅ്മിൻ വിശ്വസിക്കുക. ആ പ്രവർത്തനങ്ങളുടെ കാരണം, ആ പ്രവർത്തനങ്ങളാണ് അൽ മുഅദ്ദി ഇല ഹള്ളിൽ ആഖിറ, പരലോകത്തിന്റെ വിഭവം. പരലോകത്ത് അവർ ഓഹരി ലഭിക്കുന്നത്, അവന് സ്വർഗം ലഭിക്കുന്നത്, അവന് ഭാഗ്യം ലഭിക്കുന്നത് ഇതുകൊണ്ടുമാണ്, ഇതുകൊണ്ട് മാത്രമാണ്. ബിതാഅതിഹി വതൗഫീഖി, അള്ളാഹിനെ അനുസരിക്കാൻ സാധിക്കുക, അതിനുള്ള തൗഫീഖ് ലഭിക്കുക, ഇതാണ് ഭാഗ്യം, ഇതാണ് ഇക്റാം. വഇൻ വസ്അ അലൈഹി ഫിദ്ദുനിയ ഹമിദഹു വശക്കറ, ഇനി ദുനിയാവിൽ അള്ളാഹു അവന് വിശാലമായി കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിനെ അവൻ സ്തുതിക്കും, അവന് ഹംദ് പറയും, അവന് ശുക്ർ ചെയ്യും. എന്നിട്ട് ഇമാം ഖുർത്തുബി പറയുന്നു ഖുൽതു, ഞാൻ പറയുകയാണ് അൽ ആയതാനി, ഇതാ ഈ രണ്ടായത്തുകൾ, فاما الانسان اذا ما ابتلاه ربه فاكرمه ونعمه فيقول ربي اكرما واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانا രണ്ട് ആയത്തുകളും സിഫത്തു കുല്ലി കാഫിരിൻ, ഇതെല്ലാ കാഫിറിന്റെയും വിശേഷണമാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്ത കാഫിർ. കാരണം അവർക്ക് ഇതേ ഉള്ളൂ, ദുനിയാവേ ഉള്ളൂ, ദുനിയാവേ അവരുടെ മുന്നിൽ കാണാനുള്ളൂ. എത്ര എത്ര ആളുകളാണ് നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവര് സ്വന്തത്തെ കൊലപ്പെടുത്തു, ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല കുട്ടികളുടെയും കൂടി കൊന്നുകളയുകയാണ്. കാരണം അവൻ വിചാരിക്കുന്നത് എന്താ, ഞാൻ മരിച്ചാൽ എന്റെ കുട്ടികളിനെ ആരാണ് നോക്കാനുള്ളത്, അതുകൊണ്ട് അവരും കൂടി മരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എത്ര വലിയ ബുദ്ധിശൂന്യതയാണെന്ന് ആലോചിച്ച് നോക്കും. ഇവനാണോ ഈ കുട്ടികളുടെ റിസ്ക്? ഇവന്റെ കയ്യിലാണ്, അള്ളാന്റെ കയ്യിലാണ്. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, അള്ളാഹു അതിന്റെ റിസ്ക് ഏറ്റെടുക്കാതെ. അള്ളാഹുവാണ് നമുക്ക് അന്നം തരുന്നത്, ഒരാളുമല്ല, റബ്ബാണ് അന്നം തരുന്നത്. റബ്ബ് തീരുമാനിച്ചതേ കിട്ടുകയുള്ളൂ. റബ്ബ് തീരുമാനിക്കാത്തത് ഒരിക്കലും, കണക്കാക്കാത്തത് ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. എന്നിട്ട് ഇമാം ഖുർത്തുബി തുടരുന്നു, വകസീറു മിനൽ മുസ്ലിമീൻ, എന്നാൽ മുസ്ലിങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ ഇത് കാഫിറിന്റെ സ്വഭാവമാണ്, എന്നാൽ മുസ്ലിങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, യദുന്നു, വിചാരിക്കുന്ന ആളുകൾ, അന്ന മാ ആതാഹുല്ലാഹു ലികറാമതിഹി വഫദീലതിഹി, അള്ളാഹു എന്തെങ്കിലും തന്നാൽ, ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത് അള്ളാഹുവിങ്കിൽ എനിക്കുള്ള സ്ഥാനം കൊണ്ടാണ്, എന്റെ മേന്മ കൊണ്ട് കിട്ടിയതാണ് എന്ന് കരുതുന്ന മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് ഇമാം ഖുർത്തുബി പറഞ്ഞു, അവന്റെ ജഹാലത്ത് കൊണ്ട് ചിലപ്പോൾ അവൻ പറയുകയും ചെയ്യും, കണ്ടോ എന്റെ യോഗ്യത കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഇനി നേരെ തിരിച്ചിട്ട് അവന് പ്രയാസമുണ്ടായാൽ ഉടനെ അവൻ വിചാരിക്കുകയാണ്, അള്ളാഹു എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്നെ അപമാനിച്ചിരിക്കുന്നു, എനിക്ക് അള്ളൊന്നും തരികയില്ല എന്നിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം, അള്ളാഹുവിനെ കുറിച്ച് ഹസ്നുള്ളൻ, നല്ല വിചാരമുണ്ടാകലാണ് മുസ്ലിങ്ങളുടെ സ്വഭാവം. അള്ളാഹുവിനെ കുറിച്ച് യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി ളന്നൽ ജാഹിലിയ, അള്ളാഹുവിനെ കുറിച്ച് ജാഹിലിയത്തിന്റെ വിചാരം വിചാരിക്കലാണ് കാഫറുകളുടെ സ്വഭാവം. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാതെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മുഅ്മിനുകൾ അങ്ങനെയായിരിക്കണം. ഈ ദുനിയാവിൽ എന്ത് കിട്ടിയാലും അത് പരീക്ഷണം മാത്രമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നൽകും, ഇൻഷാ അല്ലാഹ്. അള്ളാഹു തരും, അള്ളാഹു തരിക തന്നെ ചെയ്യും. ഇനി നമുക്ക് അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ അതായിരിക്കും നമുക്ക് ഖയർ. ഈ ദുനിയാവിൽ അതായിരിക്കും, അത് കിട്ടാതിരിക്കലായിരിക്കും ഖയർ. ഇനി ദുആ ചെയ്യുന്നതിന് അള്ളാഹു, അത് ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ് ദുആ. അതിന് അള്ളാഹു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിലേക്ക്, അവനിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക, അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്തിൽ, കല്ല ബല്ല തുക്രിമൂന ലിയതീം, കല്ല അങ്ങനെയല്ല കാര്യം, ബൽ എന്നാൽ ലാ തുക്രിമൂൻ, നിങ്ങൾ ആദരിക്കുന്നില്ല, അലിയതീം അരെ യതീമിനെ, തനിക്ക് സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടണമെന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്. എന്നാൽ ഇതേ മനുഷ്യൻ തന്റെ സഹോദരന്റെ കാര്യത്തിൽ അത് ചിന്തിക്കുന്നില്ല, സാധുക്കളുടെ കാര്യത്തിൽ അവൻ ചിന്തിക്കുന്നില്ല. അള്ളാഹു തനിക്കെപ്പോഴും ഇക്രാം തരണമെന്നവൻ വിചാരിക്കുന്നു, എന്നാൽ യതീമിന് ഇക്രാം ചെയ്യാൻ അവൻ മറന്നു പോവുകയാണ്. കല്ല ബല്ല തുക്രിമൂന ലിയതീം ഫറദ്ദല്ലാഹു അലൈഹി ഹാദാ അൽഹിസ്ബാന ബിഖൗലിഹി കല്ല, ഈ വിചാരം, അഥവാ അള്ളാഹു സമ്പത്ത് തന്നാൽ എനിക്ക് ആദരവ് തന്നു, തന്നില്ലെങ്കിൽ അള്ളാഹു അപമാനിച്ചു എന്ന ഈ ചിന്തയെ അള്ളാഹു തള്ളിക്കളയുകയാണ്. എന്നിട്ട് പറയുന്നു, കല്ല അല്ല, അങ്ങനെയല്ല, ഐലൈസ കുല്ലു മൻ നഅംതുഹു ഫിദ്ദുനിയ ഫഹുവ കരീമുൻ അലൈ, ദുനിയാവിൽ ഞാൻ അനുഗ്രഹം കൊടുത്ത എല്ലാവരും എന്റെ അരികിൽ അവൻ ആദരവുള്ളവനാണ് എന്ന് വിചാരിക്കരുത്. വലാ കുല്ലു മൻ ഖദർതു അലൈഹി റിസ്ഖഹു ഫഹുവ മഹാനുൽ ലദൈ, ഞാൻ ഇടുക്കി കൊടുത്തവനൊക്കെ എന്റെ അരികിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്തവനാണ് എന്നും വിചാരിക്കരുത്. വഇന്നമൽ ഗിനാ വൽ ഫഖർ വസ്അത വദ്ദീഖ് ഇബ്തിലാഉ മിനല്ലാഹ്, സമ്പത്ത് സമ്പന്നത അതുപോലെ ദാരിദ്ര്യം വിശാലത ഇടുക്കം ഇതൊക്കെ അല്ലാതെ പരീക്ഷണം മാത്രമാണ്. വംതിഹാനു യംതഹനു ബിഹിൽ ഇബാദ്, അവന്റെ അടിമകളെ പരീക്ഷിക്കുന്ന പരീക്ഷണം മാത്രം. ലിയറാ മൻ യഖൂമു ലഹു ബിശുക്രി വസബർ, എന്തിനാണത്, ആരാണ് ശുക്ർ കാണിക്കുന്നത്, ആരാണ് സബർ കാണിക്കുന്നത്, ഇത് രണ്ടും അവൻ അറിയാൻ. ഫയുസീബുഹു അലാ ദാലിക സവാബൽ ജസീൽ, എന്നിട്ട് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് കൊടുക്കാൻ. മിമ്മൽ ലൈസ കദാലിക് ഫയുൻഖിലുഹു ഇലൽ അജാബിൽ വബീൽ, അങ്ങനെ അല്ലാത്തവനെ ഏറ്റവും മോശമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകാൻ. വായിദൻ, അതോടൊപ്പം ഫഇന്ന വഖൂഫ ഹിമ്മത്തുൽ അബ്ദി വഖൂഫ ഹിമ്മത്തുൽ അബ്ദി ഇൻദ മുറാദി നഫ്സിഹി ഫഖത് മിൻ ദഅഫിൽ ഹിമ്മ, മാത്രമല്ല സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടേയിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അവന് ഹിമ്മത്തില്ല എന്നതിന്റെ, അവന്റെ ഹിമ്മത്ത് വളരെ ദുർബലമാണ് എന്നതിന്റെ ലക്ഷണമാണ്. എന്താണ് ഹിമ്മ? ഹൈറിന് വേണ്ടിയുള്ള ഹിമ്മ, ഹൈർ നേടിയെടുക്കാനുള്ള തന്റെ ഇടം, അതിനുള്ള അധ്വാനം, അതിനൊക്കെയാണ് ഹിമ്മ എന്ന് പറയുക. വലിഹാദ ലാമഹും അല്ലാഹു അല ആദമി ഇഹ്തിമാമിഹിം ബി അഹ്വാലിൽ ഖൽഖിൽ മുഹ്താജീൻ. അതുകൊണ്ട് തന്നെ പടപ്പുകളായ സാധുക്കളായ ആവശ്യക്കാരായ പടപ്പുകളുടെ കാര്യം പരിഗണിക്കാത്തവരെ അള്ളാഹു ആക്ഷേപിച്ചിരിക്കുന്നു. ആവശ്യക്കാരെ പരിഗണിക്കാത്തവരെ അള്ളാഹു ആക്ഷേപിച്ചിരിക്കുന്നു. ഫഖാൽ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കല്ല ബല്ല തുക്രിമൂൻ അൽ യതീം അല്ലദി ഫഖദ അബാ. യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപ്പ നഷ്ടപ്പെട്ടവൻ. ഏത് പ്രായത്തിൽ? ബുലൂഗത്താത്ത, പ്രായപൂർത്തി എത്താത്ത സമയത്ത് ഉപ്പ നഷ്ടപ്പെട്ടവനാണ് യതീം എന്ന് പറയും. ആള് വലുതായിട്ട് ഉപ്പ് മരിച്ചാൽ അവനെ യതീം എന്ന് പറയുകയില്ല. അബാഹു വകാസിബഹു, അവന് അവന്റെ പിതാവ്, അതുപോലെ അവന് കാര്യങ്ങൾ കൊണ്ടുകൊടുക്കേണ്ട, അവന് വേണ്ടി സമ്പാദിക്കേണ്ട ആളെ നഷ്ടപ്പെട്ടവൻ. വഹ്താജ ഇലാ ജബ്രി ഖാതിരിഹി വൽ ഇഹ്സാനി ഇലൈ, അങ്ങനെ ഉള്ളവൻ ആവശ്യക്കാരനാണ്. എന്തിന്? അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ, നന്മകൾ ചെയ്തു കൊടുക്കാൻ ഒക്കെ ആവശ്യക്കാരനാണ് അവൻ. ഫാൻ തുംലാ തുക്രിമൂനഹു ബൽ തുഹീനൂനഹു, നിങ്ങൾ അവരെ ആദരിക്കുന്നില്ല, അവരെ നിങ്ങൾ നിന്ദിരാക്കുകയാണ്, അവരെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. വഹാദയതുൽ അലാ ആദമി റഹ്മതി ഫി ഖുലൂബിക്കും വആദമി റഗ്ബതി ഫിൽ ഖൈർ, നിങ്ങളുടെ കൽബിൽ റഹ്മത്ത് ഇല്ല എന്നതിന്റെ തെളിവാണ്, നിങ്ങൾക്ക് ഖൈറിലേക്ക് ആഗ്രഹമില്ല എന്നതിന്റെ തെളിവാണിത്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ് എടുത്തു കൊടുത്തു. അബി ഹുറൈറത്ത് ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫിറുൽ യതീമി ലഹു ഔ ലിഗൈരിഹി അന വഹുവ കഹാതൈനി ഫിൽ ജന്ന. എന്താണ് കാഫിറുൽ യതീം? യതീമിനെ സംരക്ഷിക്കുന്നവൻ, ലഹു ഔ ലിഗൈരിഹി, അവന്റെ ബന്ധുവായ യതീമാകട്ടെ അല്ല അല്ലാത്ത യതീമാകട്ടെ, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായ യതീം ഉണ്ടാകും, നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ, സഹോദരങ്ങൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ മരിച്ചുപോയി അവരുടെ യതീം ആയ മക്കൾ, അങ്ങനെയുള്ള കുട്ടികളായാലും ഔലി ഖൈരിഹി, അല്ല നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല, അല്ലാത്ത പുറത്തുള്ള യതീം മക്കളാണ്, ആരായാലും ശരി അവരെ സംരക്ഷിക്കുന്നവർ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. വഅശാറ മാലികുൻ ബിസ്സബാബത്തി വൽ വുസ്താ, ഈ ഹദീസിന്റെ റാവിമാരിൽ ഒരാളായ മാലിക് എന്ത് ചെയ്തു? ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാനും യതീമിനെ, ബന്ധത്തിലുള്ള യതീമാകട്ടെ പുറത്തുള്ള യതീമാകട്ടെ, അവനെ സംരക്ഷിക്കുന്നവനും പരലോക സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര വലിയ സ്ഥാനമാണിത്! മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്താൻ യതീമിനെ സംരക്ഷിക്കുന്നവന് സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ യതീമിനെ സംരക്ഷിക്കുന്ന കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് യതീമിനെ സംരക്ഷിക്കൽ സമ്പത്ത് കൊടുത്തിട്ട് മാത്രമാണെന്ന്, പൈസ ഇങ്ങനെ കൊടുക്കുക വേറൊന്നും നോക്കണ്ട, അങ്ങനെയല്ല, മറിച്ച് തർബിയത്ത് ചെയ്തെടുക്കലാണ്, അതതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പത്ത് കൊടുക്കാന്ന് മാത്രമല്ല, അവർ ദീനനുസരിച്ച് വളരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. ദീനനുസരിച്ചിട്ടാണോ അവർ വളരുന്നത്? ചില ആളുകൾ യതീമിനെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കും, പക്ഷെ യതീമിനെ പല ആളുകളും സംരക്ഷിക്കുന്നത് പച്ച ശിർക്കും കുഫറൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും. പല യതീം ഖാനകളും ഉണ്ട്. എന്താണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ശിർക്ക് പഠിപ്പിക്കുക, കുഫ്ർ പഠിപ്പിക്കുക. എങ്ങനെയാണ് അത് കഫാലത്തുൽ യതീമാവുക? അവരെ പരലോകത്ത് അവരെ നശിപ്പിക്കുന്ന കാര്യം അവരെ പഠിപ്പിക്കുക, എന്നിട്ട് ഈ ലോകത്ത് അവരെ രക്ഷിക്കുക. അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്, അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും യതീമായ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദുനിയാവിലുള്ള കാര്യം സംരക്ഷിക്കുക, അതുപോലെ പരലോകത്ത് അവരെ രക്ഷപ്പെടുത്തുന്ന കാര്യം അവരെ പഠിപ്പിച്ചു കൊടുക്കണം. തർബിയ അത് നടത്തണം. കേരളത്തിൽ ആദ്യത്തെ യതീംഖാനയൊക്കെ തുടങ്ങിയ ആളുകൾ അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. തൗഹീദ് പഠിപ്പിക്കുന്ന തൗഹീദ് നമ്മൾ പഠിപ്പിക്കണം യതീമായ കുട്ടികളെ, അതുപോലെ നമസ്കാരം പഠിപ്പിക്കണം. എന്താണോ കുട്ടികൾക്ക് മതപരമായി കൊടുക്കേണ്ടത് അത് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ വെറും ദുനിയാവിലെ കാര്യം കൊടുക്കുക എന്നുള്ളത് കഫാലത്താവുകയില്ല, പൂർണ്ണമായ കഫാലത്താവുകയില്ല. ഇനി യതീം മക്കളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം പൈസ കൊണ്ട് സംരക്ഷിക്കുക മാത്രമല്ല, മറിച്ച് ചില യതീം മക്കൾ അവർക്ക് സ്വത്തുണ്ടാകും. അപ്പോൾ അവരൊരാൾ സംരക്ഷിക്കുകയാണ് അവരുടെ സ്വത്ത് കൊണ്ട്, അതിൽ നീതി പാലിച്ചിട്ട്. അള്ളാഹു പറഞ്ഞില്ലേ സമ്പന്നനാണോ അതിൽ നിന്ന് അവൻ ഒന്നും തിന്നരുത്. എന്നാൽ സമ്പന്നനൊന്നുമല്ല, അവനും ജീവിക്കാൻ മറ്റൊന്നും ഇല്ലെങ്കിൽ അവന് മാന്യമായ അത്യാവശ്യത്തിന് മാത്രം എന്ത് ചെയ്യാം, അതിൽ നിന്ന് എടുക്കാം, എന്നിട്ട് അവരെ സംരക്ഷിക്കാം. അങ്ങനെ സംരക്ഷിച്ചവനും ഇതിൽ പെടും എന്നാണ് അവരെ മക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നിങ്ങൾ സ്വന്തം പൈസ കൊണ്ടല്ല, പക്ഷേ അവൻ ആ എത്തിയും കുട്ടിയുടെ പൈസ കൊണ്ടല്ല, പക്ഷേ ഇയാളത് സംരക്ഷിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ എന്താവും, ആരെങ്കിലൊക്കെ ചിലപ്പോ ഇത് തട്ടിയെടുത്ത് കളയും, നശിപ്പിച്ചു കളയും, ഈ കുട്ടിയെ മോശമായ മാർഗത്തിലേക്ക് ആ പൈസ കൊണ്ട് കൊണ്ടുപോയി കളയും. ഇങ്ങനെയൊന്നും അതിനൊന്നും ഇടവരുത്താതെ ഇയാൾ നല്ല നിലക്ക് ആ കുട്ടിയെ സംരക്ഷിക്കാം, ആ കുട്ടിയുടെ പൈസ കൊണ്ട് തന്നെ. ഇയാളത് അതിൽ നിന്ന് അന്യായമായി ഒന്നും എടുക്കുന്നില്ല, കുട്ടിയെ നന്നായി സംരക്ഷിച്ച് എന്നിട്ട് വലുതായി കഴിഞ്ഞാൽ ആ കുട്ടിയെ അവന്റെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഫളൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുപോലും വലിയ മഹത്വമേറിയ കാര്യമാണ്. കല്ല ബല്ല തുക്രിമൂന യതീം, നിങ്ങൾ യതീം മക്കളെ ആദരിക്കുന്നില്ല. വല സഹാദൂന നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കുന്നില്ല. അല സഹാമിൽ മിസ്കീൻ, എന്തിനാണ് മിസ്കീനിന്റെ ഭക്ഷണ കാര്യത്തിൽ. അയില യഹുദ്ദു ബഅദുക്കും ബഅദ, നിങ്ങൾ ചിലർ ചിലരെ പ്രേരിപ്പിക്കുന്നില്ല. അല ഇത്ആമിൽ മഹാവീജ് മിനൽ മസാകീനി വൽ ഫുഖറ, ദരിദ്രരും സാധുക്കളുമായ ആളുകളെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. വദാലിക ലി അജലി ശുഹി അല ദുനിയ വ മഹബ്ബതിഹ ശദീദ അൽ മുതമക്കിന മിനൽ ഖുലൂബ്, എന്താണ് അതിന് കാരണം? നിങ്ങളുടെ ശുഹാണ്, എന്താണ് ശുഹ്? പിശുക്ക്. അതുപോലെ ദുനിയാവിനോടുള്ള നിങ്ങളുടെ കൽബിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള സ്നേഹം, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. ഖുർആനിൽ പല സ്ഥലത്തും നമ്മൾ മുമ്പേ പറഞ്ഞു, താമിനെ കുറിച്ചാണ് പറഞ്ഞത്. പൈസ കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാളും എന്തിനെ കുറിച്ച് പറഞ്ഞു? ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം നമ്മളിപ്പോ വിചാരിക്കും ഭക്ഷണം ഇപ്പൊ എല്ലായിടത്തുണ്ടല്ലോ, പൈസ അല്ലേ. എന്നാൽ നോക്കി നിങ്ങൾ, ഇന്നും പല നാടുകളിലും അലമാര നിറച്ച് പൈസ ഉണ്ടായാലും തിന്നാൻ ഒരു അന്നം ഉണ്ടാവുകയില്ല, കൊടുത്താ കിട്ടുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയുള്ള എത്ര നാടുകളുണ്ട്. ഇത് പൈസ എടുത്ത് തിന്നാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ താം, ഒരാളുടെ കൈ നിറയെ പണമുണ്ടെങ്കിലും കഴിക്കാൻ ഭക്ഷണം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല താമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എക്കാലത്തും യോജിച്ചിട്ടുള്ളത്. എക്കാലത്തും അതാണ് പറയാൻ കൂടുതൽ യോജിച്ചിട്ടുള്ളത്, അത് തന്നെയാണ്. അള്ളാഹു അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ്കീനിന്റെ ഭക്ഷണത്തിന് നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കുന്നില്ല, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തിന്നുന്നു. തുറാസ് എന്നാൽ മീറാസ്, തുറാസ് എന്നൊക്കെ പറഞ്ഞാൽ അനന്തരമായി കിട്ടിയ സ്വത്ത്, അധ്വാനിച്ചല്ല, പിന്നെയോ താവടിയായി കിട്ടിയതാണ്. അത് നിങ്ങൾ തിന്നുന്നു. അക്കല ലമ്മ, ലമ്മൻ എന്ന് പറഞ്ഞാൽ ജം, ലമ്മൻ എന്ന് പറഞ്ഞാൽ ജം, എല്ലാം ഒരുമിച്ച് കൂട്ടി തിന്നുകയാണ്, വേഗത്തിൽ തിന്നുകയാണ്, എല്ലാം കൂട്ടിയിട്ട്. ഇതിൽ ഹലാൽ കലർന്നിട്ടുണ്ടോ ഹറാം കലർന്നിട്ടുണ്ടോ നോക്കുന്നില്ല. യതീമിന്റെ അവകാശം, മിസ്കീനിന്റെ അവകാശം ഇതിൽ കലർന്നിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ ജംആക്കി ഒക്കെ അങ്ങ് തിന്നുകയാണ്. മുൻപ് മരിച്ചുപോയ ആളുകൾ ഇവിടെ ബാക്കി വെച്ചുപോയ പണത്തിനാണ് തുറാസ് എന്ന് പറയുക, അതിനാണ് മിറാസ് എന്നും പറയുക, ഇർസ് എന്നും പറയുക, അൽ ഇർസ്. അതുപോലെ മിറാസ്, തുറാസ് എന്നൊക്കെ പറഞ്ഞാൽ പഴയതാണ്, ആളുകൾ വിട്ടേച്ചു പോയത്. അക്കല ലമ്മൻ ഐ ദരീ അൻ, മറ്റൊരു തഫ്സീർ അതാണ്, ദരീ അൻ വേഗത്തിൽ തിന്നുന്നു. മറ്റൊരു തഫ്സീർ എന്താണ്? ജം, എല്ലാം ഒരുമിച്ച് കൂട്ടി വേഗം അങ്ങ് തിന്നുകയാണ്. ലാ തുബ്ഖൂന അലാ ശൈഇൻ മിൻ, ഒന്നും ബാക്കി വെക്കുന്നില്ല, ഒന്നും ബാക്കി വെക്കാതെ തിന്നുകയാണ്. നബിബിനു കസീർ പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ, ഐ മിൻ ഐ ജിഹത്തിൻ ഹസല ലക്കും മിൻ ഹലാലിൻ ഔ ഹറാം, ഹറാമാകട്ടെ ഹലാലാകട്ടെ ഏത് മാർഗത്തിലൂടെയാണ് ഇത് വന്നത് എന്നൊന്നും നോക്കാതെ തിന്നുകയാണ്. അങ്ങനെ തിന്നുവാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മുഅ്മിനുകളുടെ സ്വഭാവമാണ്, അവരെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്ന സ്വഭാവമാണ്, പണം അവർക്ക് നന്നായുള്ള കാലത്തും പണം കുറഞ്ഞ കാലത്തും ഖസ്ദ് ഉണ്ടാവും അവരുടെ ചെലവഴിക്കൽ. എന്താണ് ഖസ്ദ്? ഒരു മിതത്വം പാലിക്കും. എന്തായാലും ശരി, ഉള്ള കാലത്തായാലും ശരി, ഇല്ലാത്ത കാലത്തായാലും ശരി. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ഇബാദു റഹ്മാന്റെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞ അവർ ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫു വലം യഖ്തുറു, അമിതമായി ചെലവഴിക്കുകയില്ല, അതുപോലെ പിശിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലായിരിക്കും അവർ. ഹറാമായ കാര്യത്തിന് ഒരു രൂപ കൊടുത്താലും അത് അനാവശ്യ ചെലവാണ്. അതുപോലെ തന്നെ ഹലാലായ കാര്യങ്ങൾക്ക് പരിധിയിൽ കവിഞ്ഞ് ചെലവഴിക്കലും ധൂർത്താണ്, രണ്ടും പാടില്ലാത്തതാണ്. അതുകൊണ്ട് മുഅ്മിന്റെ സ്വഭാവമായിരിക്കും അവന് നല്ല സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും മിതമായി ചെലവഴിക്കും എന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, നമുക്ക് അനന്തരമായി കിട്ടിയ സ്വത്തുണ്ടല്ലോ, അതിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അനന്തരമായി കിട്ടിയ സ്വത്ത്, അതിനെക്കുറിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, വയജൂസു, ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, ചില പിൻഗാമികൾ, ചില അനന്തരാവകാശികൾ, പണ്ട് ആരൊക്കെ വിട്ടേച്ചു പോയ സ്വത്ത് കിട്ടിയ ചില ആളുകളുണ്ട്. അല്ലദീ ഗഫിറൽ മാല സഹലൻ മഹലൻ, അവർക്ക് എങ്ങനെ സമ്പത്ത് കിട്ടിയത്? വളരെ എളുപ്പത്തിൽ, എളുപ്പത്തിൽ വീതം വെച്ചപ്പോ കിട്ടിയതാണ്. മിൻ ഗൈരി അൻ യഅറഖ ഫീഹി ജബീനു, അവന്റെ നെറ്റി വേർത്തിട്ടില്ല അത് സമ്പാദിക്കാൻ, അവൻ അധ്വാനിച്ചിട്ടില്ല, ഒരു പണിയെടുത്തിട്ടില്ല, താവഴിയായി അങ്ങനെ കിട്ടിയതാണ്. ഫയുസ്രിഫു ഫീ ഇൻഫാഖിഹി, അപ്പോൾ അങ്ങനെ അവൻ അങ്ങനെ കിട്ടിയ സ്വത്ത് എന്താക്കുകയാണ്? അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. അവനത് അമിതവ്യയം ചെയ്യുന്നു. വയഅക്കുലു അക്ലൻ വാസിഅ, വിശാലമായി തിന്നു തീർക്കുന്നു. ആരെ പോലെ? കമാ യഫ്അലുൽ ബുറാസുൽ ബത്താലൂൻ, അങ്ങനെ നമ്മൾ പറയാറില്ലേ, ഉപ്പാരെ സ്വത്ത് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ചില ആളുകൾ ഉണ്ടാവും. അങ്ങനെ അതിനുവേണ്ടിയാണ് അവർ പടക്കപ്പെട്ടതെന്ന് തോന്നിപ്പോ അവരുടെ പ്രവർത്തനം കണ്ടാൽ. എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം അവരെ കൊണ്ട് ആർക്കും ഉണ്ടാവില്ല, സ്വന്തം കുടുംബത്തിനുണ്ടാവില്ല, അമ്മാക്കുപ്പാക്കുണ്ടാവില്ല, സഹോദരങ്ങൾക്കുണ്ടാവില്ല, ഒരാൾക്കുണ്ടാവില്ല. പിന്നെ അവരുടെ പണി എന്താ? പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ചത് തിന്നു തീർക്കൽ മാത്രം. എത്രയോ പണക്കാരുടെ മക്കളുടെ ചെറുപ്പക്കാരുടെ സ്ഥിതി ഇന്നങ്ങനെയാണ് അല്ലേ? അവർ ഈ ആയത്തിന്റെ പരിധിയിൽ അവർ വരുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കുലൂന തുറാസ അഖിലല്ലമ്മ, നിങ്ങൾക്ക് കിട്ടിയ തുറാ, അത് ഓൻ അധ്വാനിച്ച് ഉണ്ടാക്കിയല്ല, പണ്ട് ഒന്നിക്കലും അവന്റെ പിതാവ് തന്നെ ആയിരിക്കും, ഉപ്പ് തന്നെ ആയിരിക്കും. ഒരു പഴയ കാലത്ത് ചെറിയ പ്രായത്തിൽ നന്നായി അധ്വാനിച്ച് അള്ളാഹു അതിൽ വറക്കത്ത് കൊടുത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഇത് മക്കളെന്താണ്, മക്കൾക്ക് യാതൊരു അധ്വാനവും ജീവിതത്തിൽ പരിചയമേ ഇല്ല, ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടേ ഇല്ല. എന്താണ് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തിന്നു തീർക്കണം ചില ആളുകൾ, ഒരിക്കലും പാടില്ലാത്തതാണ്. ഏത് സമയത്തും മിതത്വം പാലിക്കണം. കുലൂണ തുറാസാക്കലല്ലമ്മ, അപ്പൊ ഇങ്ങനെ ബത്താലുകളായ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ച മുടിയനായ പുത്രം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ മുടിയന്മാരായ ചില മക്കളുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഈ ആയത്തിന്റെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുന്നത് അവർക്കും ബാധകമാണ് ഈ ആയത്തെന്നാണ്. കുലൂണ തുറാസാക്കലല്ലമ്മ, നിങ്ങൾ തുറാസ് തിന്നുന്നു, അക്കലല്ലമ്മ വേഗത്തിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് ഹറാമു ഹലാലും ഇതിലുണ്ടോ, മറ്റുള്ളവന്റെ അവകാശമുണ്ടോ എന്നൊന്നും നോക്കാതെ അങ്ങ് തിന്നു തീർക്കുന്നു. മാത്രമോ അടുത്ത ആയത്ത് എന്താണ്? തുഹിബ്ബൂൻ അൽമാല ഹുബ്ബൻ ജമ്മാ, തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നു, അൽമാല എന്തിനെ? സമ്പത്തിനെ സ്നേഹിക്കുന്നു. ഹുബ്ബൻ ജമ്മാ, ഐ കസീറൻ ശദീദ, ധാരാളമായി സ്നേഹിക്കുന്നു സമ്പത്തിനെ. വഹാദാ കഖൗലിഹി തആല, ഇത് അല്ലാഹുവിന്റെ ഈ ആയത്ത് പോലെയാണ്. ബൽ തുഅ്സിറൂന അൽഹയാത്തദ്ദുനിയ വൽആഖിറതു ഖൈറു വഅബ്ഖ, നിങ്ങൾ ദുനിയാവിന് മുൻതൂക്കം കൊടുക്കുന്നു, യഥാർത്ഥത്തിൽ പരലോകമാണ് ഏറ്റവും ഖൈറും നിലനിൽക്കുന്നതും. അതുപോലെ സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു, കല്ലാ ബൽ തുഹിബ്ബൂന അൽആജില വതദറൂന അൽആഖിറ, വേഗം കിട്ടുന്നത് ആജിലായി, അഥവാ ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തിനെ നിങ്ങൾ വിട്ടുകളയുന്നു. ഇതാണ് പൊതുവെ മനുഷ്യരുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തജാലി ദുന്യ അക്ബർ ഹമ്മി വലാ മബ്ലഗ ഇൽമി, അല്ലാഹുവേ ദുനിയാവിനെ നീ എന്റെ എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ദുനിയാവാക്കി നീ മാറ്റല്ലേ. ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ദുനിയാവ്. അങ്ങനെ ഒരവസ്ഥ എനിക്ക് വരുത്തല്ലേ. അതുപോലെ ഒമബുലക ഇൽമി, എന്റെ ആകപ്പാടെയുള്ള അറിവ് എന്തിനെ കുറിച്ച് മാത്രമാണ്? ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം. അത് കാഫിറുകളുടെ സ്വഭാവമാണ്. അങ്ങനെ നീ എന്നെ ആക്കല്ലേ. പല ആളുകൾക്കും ദുനിയാവിനെ കുറിച്ച് നല്ല വിവരമായിരിക്കും, എല്ലാ കാര്യങ്ങളും എന്ത് സംശയം ഉണ്ടെങ്കിലും അവനോട് ചോദിച്ചാൽ മതി. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ വളരെ വളരെ ജാഹിലായിരിക്കും. അത് വളരെ മോശമായ അവസ്ഥയാണ്. കാരണം എന്താണ്? കല്ല ഇദാ ദുഖത്തിൽ അർദു ദക്കൻ ദക്ക, കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക. അല്ല, അങ്ങനെയല്ല. ഇദാ ദുഃഖത്തിൽ അർദു ദക്ക എന്ന് പറഞ്ഞാൽ ആകെ പൊളിച്ചു കളയുക, നശിപ്പിച്ചു കളയുക, പരസ്പരം കൂട്ടിയിടിച്ച് നശിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കല്ല ഇദാ ദുഃഖത്തിൽ അർദു, ഭൂമി അങ്ങനെ നശിപ്പിക്കപ്പെട്ടാൽ, പുളിക്കപ്പെട്ടാൽ, തകർക്കപ്പെട്ടാൽ, ദക്കൻ ദക്ക, പൊടി പൊടിയായി തകർക്കുക. ആ തകർക്കലിനെ അല്ലാഹു വിശേഷിപ്പിച്ചതാണ് ദക്കൻ ദക്ക. കല്ല, ഇമാം സാജി പറയുന്നു, ഐ ലൈസ കുല്ലു മാ അഹബബ്തും മിനൽ അംവാൽ വതനാഫസ്തും ഫീഹി മിനൽ ലസ്സാത്ത്. കല്ല, അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സമ്പത്തോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം എന്താണ് മേന്മ നടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിച്ച സുഖങ്ങളോ ബാക്കി നിൽക്കും, അതൊന്നുമല്ല നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുകയും. മറിച്ച് ഗൗരവമേറിയ ഒരു ദിവസം, ഭയങ്കരമായ ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിലുണ്ട്. വഹൗലുൻ ജസീം, അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒരു കാര്യം, ഭീകരത നിങ്ങളുടെ മുന്നിലുണ്ട്. എന്താണ് ആ ദിവസം സംഭവിക്കുക? തുദക്കു ഫീഹിൽ അർദു വൽ ജിബാലു വമാ അലൈഹ, ഭൂമിയും പർവ്വതങ്ങളും അതിനു മുകളിലുള്ളതെല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് നശിക്കും. ഹത്ത തുജഅല ഖാഅൻ ഫഫ്ഫൻ ലഇബജ ഫീഹി വല അംത്, അതെല്ലാം കൂടി ഒന്നൊരൊറ്റ മുറ്റമാകും, എല്ലാം നശിച്ചൊറ്റ മുറ്റമാകും. ഒരു ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ലാത്ത നിലക്ക് അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ദുനിയാവിനെ കുറിച്ച് വല്ലാതെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഈ ദിവസത്തെ നിങ്ങൾ ഓർക്കുക. എല്ലാ സമയത്തും ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. വജാ റബ്ബുക വൽ മലകു സഫൻ സഫ, വജാ റബ്ബുക, നിന്റെ റബ്ബ് അന്ന് വരും. വൽ മലക്, മലക്കും വരും എന്ന് പറഞ്ഞാൽ മലക്കുകൾ മുഴുവൻ വരും. സഫൻ സഫ, മലക്കുകൾ സഫു സഫായി വരും, അള്ളാഹുവും വരും. ഇമാം സാജി പറയുന്നു, വജീഉല്ലാഹു തആല, അല്ലാഹു വരും, ലി ഫസ്ലിൽ ഖദാഇ ബൈന ഇബാദിഹി ഫിളുലനി മിനൽ ഗമാം, മേഘത്തിന്റെ തണലിലായിക്കൊണ്ട് അല്ലാഹു വരും. എന്തിനു വേണ്ടിയാണ്? ലി ഫസ്ലിൽ ഖദാ, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ. വതജീഉൽ മലായികത്തുൽ കിറാം, മലക്കുകളും വരും. അഹ്ലുസ് സമാവാതി കുല്ലുഹും, ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവൻ വരും. സഫൻ സഫ, ഐ സഫൻ ബഅദ സഫ്, ഒരു സഫിന് ശേഷം അടുത്ത സഫായി. എത്രയുണ്ട് മലക്കുകൾ? കൊടാനു കൊടാനു കൂടി മലക്കുകൾ. നാല് വിരലുകൾ വെക്കാൻ ആകാശത്ത് സ്ഥലമില്ല, അവിടെ ഒരു മലക്കുണ്ടായിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇഞ്ചും ബാക്കിയില്ല, എല്ലായിടത്തും മലക്കുകളാണുള്ളത്. ബഹാദിഹി സുഫൂഫു സുഫൂഹു ഖുദുഇൻ വദില്ലിൻ ലിൽ മലികിൽ ജബ്ബാർ, ഈ മലക്കുകളൊക്കെ ഇങ്ങനെ സഫ് സഫായി വരുന്നത് എന്താണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതരായിട്ടാണ് ഈ മലക്കുകളെല്ലാം വരുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, يعني لفصل القضاء بين خلقه وذلك بعدما يستشفعون اليه بسيد ولد ادم على اطلاق على الاطلاق محمد صلى الله عليه وسلم. محمد النبي صلى الله عليه وسلم ادريلك എല്ലാവരും ചെല്ലും. എന്തിനെ? അല്ലാഹു എന്നോട് ഒന്ന് ശുപാർശ എടുക്കാൻ പറയാൻ. അങ്ങനെ അല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശുപാർശ പറഞ്ഞതിന് ശേഷം ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, അല്ലാഹുവേ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, വിചാരണ നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ശുപാർശ പറഞ്ഞാലാണ് ഈ വരവ് വരിക. അല്ലാഹു വജാ റബ്ബുക വൽ മലകു സഫൻ സഫ. ആ നാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ. وَجِيءَ എന്നാണ് ജീഅ എന്ന് പറഞ്ഞാൽ ജാഅ വന്നു എന്നാണ്. ജീഅ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ടു. യൗമഇദിൻ അന്ന്, ബിജഹന്നം ജഹന്നമിനെ നരകത്തിനെ, ആ ദിവസം അതാ കൊണ്ടുവരപ്പെടുകയായി. യൗമ ഇദിൻ യതദക്കറുൽ ഇൻസാൻ, ആ ദിവസം മനുഷ്യൻ ചിന്തിക്കും. പാന്ന ലഹു ദിക്റ, അന്ന് ചിന്ത കൊണ്ട് എന്ത് കാര്യം? പാന്ന ലഹു, അവൻ അതുകൊണ്ട് എന്ത് കാര്യം? അദ്ദിഖറ, അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നരകത്തെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതാ ബി ജഹന്നമ യൗമഇദിൻ, ആ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടും. ലഹാ സബഊന അൽഫ സിമാമിൻ, അതിന് 70,000 ചങ്ങലകൾ ഉണ്ടാകും. മഅ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്കിൻ യദുറൂനഹാ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടാകും. ഇങ്ങനെയാണ് കൊണ്ടുവരിക. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ ഹദീസ് ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകൾ എടുത്തു കൊടുത്തിരിക്കുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരിക. വജീഅ യൗമഇദിൻ ബിജഹന്നം, അങ്ങനെ ജഹന്നമിനെ അന്ന് കൊണ്ടുവരും. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്നേരം ആ ദിവസം മനുഷ്യൻ ചിന്തിക്കുക. അന്ന ലഹു ദിക്റ, അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഇബ്നു കസീർ പറഞ്ഞു, ഐ വകൈഫ തൻഫഉഹു ദിക്റ, എങ്ങനെയാണ് ആ ചിന്ത അവനെ അന്ന് ഉപകാരപ്പെടുക? ഒരു ഉപകാരവും ഉണ്ടാകുകയില്ല. ഇമാം സാജി പറയുന്നു, തഖൂദു അൽ മലായികത്തു ബിസ്സലാസിൽ, ചങ്ങലകൾ കൊണ്ട് നരകത്തിനെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരും. ഫഇദാ വഖഅത ഹാദിഹിൽ ഉമൂർ, ഇങ്ങനെ ഇതൊക്കെ നടന്നാൽ അള്ളാഹു വന്നു, മലക്കുകൾ വന്നു, നരകത്തെ കൊണ്ടുവരും. ആ സമയത്ത് മനുഷ്യൻ ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുക? മാ ഖദ്ദമഹു മിൻ ഖൈരിൻ വശർ, എന്തൊക്കെയാണ് ഞാൻ ഖൈറും ഷർറായ കാര്യങ്ങളൊക്കെ ചെയ്തത്, എന്തൊക്കെ ഖൈറാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെ ഷർറാണ് ഞാൻ ചെയ്തത് എന്നവൻ ചിന്തിക്കും. അന്നലഹു ദിക്റ, ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ഫഖദ് ഫാത അവാനുഹ, ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. വദഹവ ജമാനുഹ, ചിന്തിക്കേണ്ട കാലം അതുപോയി. ചിന്തിക്കാനുള്ള കാലം ഇതാണ്, ഈ ലോകമാണ്. അമൽ ചെയ്യാനുള്ള കാലം സമയം അത് ഈ ലോകമാണ്. അവിടെ വെച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി സഹോദരങ്ങളെ നോക്കി എന്താണ് ചിന്തിക്കുക? അതാണ് അത്ഭുതം. എന്താണ് അവൻ ചിന്തിക്കുക? അവൻ പറയുന്നത് എന്താണ്? യഖൂലു, അവൻ പറയുകയാണ്, യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ, ഖദ്ദംതു ലിഹയാതി, ഖദ്ദംതു, ഞാൻ മുൻപേ ചെയ്തിരുന്നെങ്കിൽ, ലിഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി, അഥവാ ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, യഅനി യന്ദമു അലാ മാ കാന സലഫ മിൻഹു മിനൽ മആസി ഇൻ കാന ആസിയ, അവൻ തോന്നിവാസിയായിരുന്നു, ധിക്കാരിയായിരുന്നുവെങ്കിൽ അവൻ ഖേദിക്കും, അവൻ ചെയ്ത തോന്നിവാസങ്ങളെ ഓർത്തിട്ട്. വയവദ്ദു ലൗ കാന സദാദ മിൻ അത്താഅത്തി ഇൻ കാന തായഅ, എന്നാൽ അല്ലാഹുവിനെ അനുസരിച്ചൊരുത്തനായിരുന്നെങ്കിൽ അവനും ഖേദിക്കും. എന്താണ് ഖേദിക്കുക? കുറച്ചുകൂടി അധികം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നവൻ ഖേദിക്കും. എന്നിട്ട് മുഹമ്മദ് ബിൻ അംറ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇബ്നു കസീർ എടുത്തു ഉദ്ധരിക്കുകയാണ്. ഇതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊരു ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വായിക്കാം. ഇത് മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. സഹാബി പറഞ്ഞു, ലൗ അന്ന അബ്ദൻ ഖർറ അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ് ഇലാ അൻ യമൂത ഫീ ത്വാഅത്തില്ലാഹ്, ആരെങ്കിലും ഒരാൾ, ഒരടിമ, അയാൾ തന്റെ മുഖത്തിൽ മുഖം കുത്തി താഴെ കിടന്നു, മുഖംകുത്തി കിടന്നു, സുജൂദിൽ കിടക്കുകയാണ്. മിനിയവും വിപുലിത് ഇതായമൂത്ത്, ജനിച്ചന്ന് മുതൽ മരിക്കുന്നത് വരേക്കും ഫിതാഅത്തില്ല, അള്ളാഹിനനുസരിച്ച് അവൻ മുഖംകുത്തി കിടക്കുകയാണ്. അങ്ങനെ സങ്കല്പിച്ചു നോക്ക്. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും ലഹഖറഹു യൗമൽ ഖിയാമ, പരലോകത്ത് അവൻ അത് വളരെ നിസ്സാരമായിട്ടാണ് കാണുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വലവദ്ദ അന്നഹു റുദ്ദ ഇല ദുനിയ കൈമാ യസ്ദാദ മിനൽ അജ്രി വസ്സവാബ്, അവൻ ചിന്തിക്കുക എന്താ, അള്ളാഹു ദുനിയാവിലേക്ക് തന്നെ മടക്കുകയും എന്നിട്ട് കുറച്ചുകൂടി ഖൈറാത്തുകൾ ചെയ്യാനും കുറച്ചുകൂടി പ്രതിഫലം നേടാനും സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹുവിനനുസരിച്ച ആളുകൾ തന്നെ പരലോകത്ത് ചിന്തിക്കുക, കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ. അപ്പൊ പിന്നെ ആസിയായ തോന്നിവാസിയായവന്റെ കാര്യം എന്തു പറയാനാണ്? അല്ലാഹുൽ മുസ്താൻ, ബഹു അൽ മുവഫിഖ്, ബഹു ആലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.